You're with SBS Radio. Find more great stories in your language at sbs.com.au.
ബാങ്കിൽ നിന്ന് ഒരു വായ്പ കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനമാണ് നല്ല ഒരു ക്രെഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാവുക എന്നത്. അതായത് വായ്പാ തിരിച്ചടവ് സംബന്ധിച്ചുള്ള മികച്ച റെക്കോർഡുകൾ ഉണ്ടാവുക എന്ന്. ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കാൻ ജൂലൈ 1 മുതൽ രാജ്യത്തെ 4 പ്രമുഖ ബാങ്കുകളും കോംപ്രഹെൻസീവ് ക്രെഡിറ്റ് റിപ്പോർട്ടിംഗ് എന്ന പുതിയ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്താണ് ഈ കോംപ്രഹെൻസീവ് ക്രെഡിറ്റ് റിപ്പോർട്ടിംഗ്? ധനകാര്യ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും താരതമ്യം ചെയ്യുന്ന finder.com എന്ന വെബ്സൈറ്റിൻ്റെ ഇൻസൈറ്റ്സ് മാനേജർ ഗ്രഹാം കുക്ക് പറയുന്നത്, ഒരു ലോണുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കണക്കിലെടുത്ത് സമഗ്രമായ ഒരു റിപ്പോർട്ട് നൽകുന്ന രീതിയാണ് ഇത് എന്നാണ്. അതായത് ലോൺ എടുക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കുന്നതും ഈ കോംപ്രഹെൻസീവ് ക്രെഡിറ്റ് റിപ്പോർട്ടിംഗിൽ കണക്കിലെടുക്കും.
The type of credit account that you take out, whether it's a personal loan or a credit card, the total credit limit, when you open and close accounts, and when you pay back the monthly bill successfully, all of that is recorded.
ഇത്രയും നാൾ ബാങ്കുകൾ പരിഗണിച്ചിരുന്നത് ഒരാളെക്കുറിച്ചുള്ള നെഗറ്റീവ് വിവരങ്ങൾ മാത്രമാണ്. അതായത് ലോൺ സമയത്ത് തിരിച്ചടയ്ക്കാൻ വൈകുകയോ അടയ്ക്കുന്നതിൽ മറ്റെന്തെങ്കിലും വീഴ്ച വരുത്തുകയോ ചെയ്താൽ അക്കാര്യം ബാങ്കുകൾ കണക്കിലെടുക്കുമായിരുന്നു. ക്രെഡിറ്റ് റിപ്പോർട്ടിംഗിൻ്റെ ഭാഗമായി ബാങ്കുകൾ പരസ്പരം കൈമാറിയതും ആ വിവരമായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോൺ തിരിച്ചടവുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നു എന്നതാണ് വ്യത്യാസം. അതായത് സമയത്ത് ലോൺ അടച്ചു തീർത്തോ എന്ന കാര്യം കൂടി ക്രെഡിറ്റ് റിപ്പോർട്ടിംഗിൻ്റെ ഭാഗമാകും. ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഏതെങ്കിലും നെഗറ്റീവ് ഘടകങ്ങളുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ഘടകങ്ങൾ കൊണ്ട് മറികടക്കാൻ സഹായിക്കുന്നതാകും ഈ പുതിയ രീതി എന്നാണ് പൊതുവിലെ വിലയിരുത്തൽ. എന്നാൽ ഇതിന് ഒരു മറുവശവുമുണ്ട്. ചില ഉപഭോക്താക്കളെ ഈ സമഗ്രമായ ക്രെഡിറ്റ് റിപ്പോർട്ടിംഗ് ദോഷകരമായി ബാധിക്കാമെന്നാണ് ഫിനാൻഷ്യൽ ലീഗൽ റൈറ്റ്സ് സെന്ററിലെ പോളിസി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഓഫീസർ ജൂലിയ ഡേവിസ് ചൂണ്ടിക്കാട്ടുന്നത്.
We just know for a fact that hardship information is going to get incorporated into lenders' scoring algorithms, and they're going to use that to decide what interest to charge people and whether to lend to them at all.
ആകെയുള്ള ഹോം ലോണുകളുടെ 80% ആണ് ഇപ്പോൾ ക്രെഡിറ്റ് റിപ്പോർട്ടിംഗിന്റെ ഭാഗമാകുന്നത്. അതായത് 40 ലക്ഷത്തോളം ലോണുകൾ. 60% ക്രെഡിറ്റ് കാർഡുകളും അഥവാ 1.5 കോടി ക്രെഡിറ്റ് കാർഡുകളും ക്രെഡിറ്റ് റിപ്പോർട്ടിൽ വരുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡുകളും മറ്റും എങ്ങനെയാണ് ക്രെഡിറ്റ് റിപ്പോർട്ടിനെ ബാധിക്കുന്നത് എന്നുകൂടി നോക്കാം. ഒരാൾക്ക് 6 ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെന്ന് കരുതുക. ഓരോ ക്രെഡിറ്റ് കാർഡിനും $6,000 വീതമാണ് പരിധിയെന്നും. അയാളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അതിൽ കാണുന്ന വായ്പാ ബാധ്യത $36,000. അതായത് അഥവാ അയാൾ $2,000 മാത്രമേ ഈ 6 ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നുമായി ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും $36,000 വായ്പ ഉള്ളതായിട്ടായിരിക്കും ക്രെഡിറ്റ് റിപ്പോർട്ടിൽ വരുന്നത്. ഒരാൾക്ക് എത്ര ക്രെഡിറ്റ് കാർഡുകൾ ഉള്ളതാണ് ഉചിതം എന്നറിയാമോ? 14,000 പേർക്കിടയിൽ finder.com നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് 1-2 ക്രെഡിറ്റ് കാർഡുകളാണ് ഏറ്റവും ഉചിതം എന്നാണ്. ഇനി ഒരു ക്രെഡിറ്റ് കാർഡും ഇല്ലെങ്കിൽ നല്ല ക്രെഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാകും എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. അതും തെറ്റാണെന്ന് ഈ പഠനം പറയുന്നു. 1-2 ക്രെഡിറ്റ് കാർഡ് ഉള്ളയാളിനേക്കാൾ മോശം ക്രെഡിറ്റ് റിപ്പോർട്ടായിരിക്കും ഒരു കാർഡും ഇല്ലാത്തയാൾക്ക്. 3 അതിൽ കൂടുതലോ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരുടെ റിപ്പോർട്ട് അതിലും മോശമായിരിക്കും എന്നാണ് ഈ പഠനം പറയുന്നത്. റിവാർഡ് പോയിന്റുകളും മറ്റും നോക്കി ക്രെഡിറ്റ് കാർഡുകൾ വാങ്ങുന്നവരും ഈ കെണിയിൽ കുടുങ്ങുമെന്ന് ഗ്രഹാം കുക്ക് ചൂണ്ടിക്കാട്ടുന്നു.
There's definitely a scene where people are trying to get rewards cards and build up as many points as possible and fly around the world, and that's all well and good as long as you can afford to pay back the high interest rates.
ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തെക്കുറിച്ച് ആശങ്കകൾ ഉള്ളവർ ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ അഥവാ ASIC വെബ്സൈറ്റ് പരിശോധിക്കണമെന്നാണ് വിദഗ്ധർ ഉപദേശിക്കുന്നത്. sbs.com.au